ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد، فان اصدق الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الامور محدثاتها، وكل محدثه بدعه، وكل بدعه ضلاله، وكل ضلاله في النار. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശഫാഅത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ച് ഇൻഷാഅള്ളാ എന്റെ ക്ലാസ്സിന് ശേഷം നസീഫ് മൗലവി സംസാരിക്കും. അദ്ദേഹത്തിന് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കുറച്ച് സമയം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വായിക്കാൻ പോകുന്ന ഭാഗം ഷെയ്ഖ് റബി റഹിമഹുള്ളയുടെ ഹഫിളയുടെ മൻഹജുൽ അംബിയ ഫിദ്ദഅവതി ഇലല്ലാഹി ഫീഹിൽ ഹിക്മത്ത് വൽ അഖൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഷെയ്ഖ് റബി ഹഫിളഹുള്ള എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് സൗദിയിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതൻ സ്വാലിഹ് ഇബ്നു ഫൗസാൻ അൽ ഫൗസാൻ ഹഫിളഹുള്ള ആ ഗ്രന്ഥത്തിന് നൽകിയിട്ടുള്ള അവതാരികയിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കാനാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ ഗ്രന്ഥത്തിന് എഴുതിയിട്ടുള്ള അവതാരിക തഖ്ദീം, അതിന്റെ ആദ്യ ഭാഗം ദഅവത്ത് ദാഇ എന്ന നിലക്ക് നമ്മളെല്ലാം ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് വായിക്കാം ഇൻഷാഅള്ളാ. അതിനുശേഷം നസീഫ് മൗലവി സംസാരിക്കും. الحمد لله ذا عربك بسم الله الرحمن الرحيم الحمد لله رب العالمين എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ബസ്മല കൊണ്ട് ആരംഭിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിനാകുന്നു, ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് അദ്ദേഹം പറയാൻ, എന്നിട്ട് അദ്ദേഹം ഈ തഖ്ദീമിൽ കൊടുക്കുന്ന കാര്യം أمرنا باتباع رسوله والدعوة إلى سبيله. الله تعالى تند رسولنا بندرنا من نمرود قلبي جيكم والدعوة إلى سبيله ما ترمى الله نمرود قلبي جيكم لك أهل مانا أولا ما أرغت لك دعوة تيجينا من لدم الله قلبي جيكم لك أهل مانا. والصلاة والسلام على نبينا محمد وعلى آله وأصحابه ومن اتبعهم بإحسان إلى يوم الدين. റസൂലിന്റെ പേരിൽ, അതുപോലെ തന്നെ റസൂലിന്റെ അനുയായികളുടെ പേരിലൊക്കെ സ്വലാത്ത് സലാമും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവരുടെ അനുയായികളുടെയും പാതയിൽ നന്മയിൽ പിന്തുടർന്നവർക്കും സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. ഒബാസ് എന്ന് പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറയാണ്, അദ്ദേഹം വിശദീകരിക്കാണ്, إلى الله هي سبيل الرسول صلى الله عليه وسلم. دعوة എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. വഅത്ബാഇഹി, റസൂലിന്റെ അനുയായികളുടെ മാർഗമാണ് ദഅവത്ത്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. كما قال تعالى الله تعالى പറഞ്ഞതുപോലെ قل هذه سبيلي, നബിയെ താങ്കൾ പ്രഖ്യാപിക്കുക, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇല الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് ഇതാണ് എന്റെ മാർഗം,
ഈ മാർഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ബസീറത്തോടുകൂടി കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എന്നെ പിന്തുടർന്ന ആളുകളും ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറയാൻ. ബൽ ദഅവതു ഇലല്ലാഹ്, മാത്രമല്ല അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത്, ഹിയ മുഹിമ്മത്തുർ റുസുലി വഅത്ബാഇഹിം ജമീഅ, റസൂലുമാരുടെ റസൂലിന്റെ എല്ലാ പ്രവാചകന്മാരുടെയും ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. ആ പ്രവാചകന്മാരെ പിന്തുടർന്നവരുടെയും അവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ദഅവത്ത്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. എന്തിനാണത്? ലിഇഖ്റാജിൽ നാസി മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ജനങ്ങളെ ളുലുമാത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവരെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, ധലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. വമിനൽ കുഫ്രി ഇലൽ ഈമാൻ, അതുപോലെ തന്നെ കുഫ്രിൽ നിന്ന് ഈമാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. വമിനൽ ശിർക്കി ഇലൽ തൗഹീദ്, അതുപോലെ തന്നെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ. വമിനൽ നാരി ഇലൽ ജന്ന, അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ അനുയായികളും ദഅവത്ത് നടത്തുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. വഹിയ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ ദഅവത്ത് എന്ന് പറഞ്ഞത്, വഹിയ മുർതജിസതുൻ അലാ ദഅഇമ, ദഅവത്ത് എന്ന് പറഞ്ഞാൽ അത് നിലകൊള്ളുന്നത് അലാ ദഅഇമ, ചില ദഅവത്തുകളിലാണ്, ചില സ്തംഭങ്ങളിലാണ് ദഅവത്ത് നിലകൊള്ളുന്നത്. വതഖൂമു അലാ ഉസൂസിൻ ലാബുദ്ദ മിൻഹ, ചില അസാസുകൾ, ചില അടിസ്ഥാനങ്ങളുടെ മേലാണ് ദഅവത്ത് നിലകൊള്ളുന്നത്. ദഅവത്തിന് ചില തൂണുകളുണ്ട്, സ്തംഭങ്ങളുണ്ട്, അതുപോലെ തന്നെ വതഖൂമു അലാ ഉസൂസിൻ, അസാസിന്റെ ജമ്മ ഉസൂസ്, ചില അലാ ഉസൂസിൻ ലാബുദ്ദ മിൻഹ, വളരെ അനിവാര്യമായ ചില അടിസ്ഥാനങ്ങളിലാണ് ദഅവത്ത് നിലകൊള്ളുന്നത്. എന്തൊക്കെയാണ് അതിന്റെ സ്തംഭങ്ങൾ? ദഅവത്തിന് ഉണ്ടായിരിക്കേണ്ട അതിന്റെ സ്തംഭങ്ങളെ സംബന്ധിച്ച് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ളാഹ് അതിൽ വിശദീകരിക്കുന്നുണ്ട്. ആ സ്തംഭങ്ങളിലും ആ തൂണിലുമാണ് ദഅവത്ത് നിലകൊള്ളേണ്ടത്. മാത്രമല്ല, ദഅവത്ത് ആ അടിസ്ഥാനത്തിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. മതഖല്ലക വാഹിദു മിൻഹ, ആ തൂണിൽ നിന്ന്, ആ സ്തംഭത്തിൽ നിന്ന്, ആ അടിസ്ഥാനത്തിൽ നിന്ന് വല്ലതും വല്ല ചേതും സംഭവിച്ചാൽ, ആ ദഅവത്തിനുണ്ടായിരിക്കേണ്ട സ്തംഭത്തിന്, അടിസ്ഥാനത്തിന് വല്ല കേടും സംഭവിച്ചാൽ, ലം തകുൻ ദഅവതൻ സഹീഹ, അത് ശരിയായ ദഅവത്താവുകയില്ല, അത് ശരിയായ ദഅവത്താവുകയില്ല. വലം തുസ്മിർ അസ്തമറത്തൽ മത്ലൂബ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം അതിൽ നിന്ന് കിട്ടുകയുമില്ല, ദഅവത്ത് കൊണ്ടുള്ള ഫലം അതുകൊണ്ട് കിട്ടുകയുമില്ല, അത് ശരിയായ ദഅവത്താവുകയുമില്ല. ഈ കൃത്യമായ പറയാൻ പോകുന്ന ദിആമത്തുകൾ അല്ലെങ്കിൽ അസാസുകൾ, അടിസ്ഥാനം, ചില സ്തംഭങ്ങൾ, അതിനായിരിക്കണം ദഅവത്ത് നിലകൊള്ളേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദഅവത്ത് മുന്നോട്ട് പോകേണ്ടത്. അതിൽ നിന്ന് വല്ലതും, ആ സ്തംഭങ്ങളിൽ നിന്ന് വല്ലതും വല്ല വീഴ്ചയും സംഭവിച്ചാൽ, അതിന് വല്ല കേടുപാടും പറ്റിയാൽ ദഅവത്ത് ശരിയാവുകയില്ല എന്നുള്ളതാണ്. മഹ്മാ ബുദിൽ ഫീഹാ മിൻ ജുഹൂദിൻ, ആ ദഅവത്തിന് വേണ്ടി ഒരുപാട് അധ്വാനം അതിനു വേണ്ടി ചെലവഴിക്കപ്പെട്ടാലും, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ദഅവത്തിന് വേണ്ടിയിട്ട്, പക്ഷേ കൃത്യമായ അടിസ്ഥാനത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ കൃത്യമായ ദഅവത്തിനുണ്ടായിരിക്കേണ്ട ആ കൃത്യമായ തൂൺ, ഇസ്ലാം പഠിപ്പിക്കുന്നതായ ആ സ്തംഭത്തിന്റെ മേലെയുള്ള ദഅവത്തെങ്കിൽ, അതിനുവേണ്ടി ഒരുപാട് അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ശരിയാവുകയില്ല. അതിനുവേണ്ടി ഒരുപാട് സമയം കളയപ്പെട്ടിട്ടുണ്ടെങ്കിലും, അതിനുവേണ്ടി ഒരുപാട് സമയവും അധ്വാനവും അതിന്റെ പേരിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിലും അത് ശരിയായ ദഅവത്താവുകയില്ല എന്നുള്ളതാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ദഅവത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ, പക്ഷെ അവരുടെ പരിശ്രമവും അവരുടെ സമയവും യഥാർത്ഥ ദഅവത്തിലേക്ക് എത്തുന്നില്ല, ശരിയായ ദഅവത്തായി മാറുന്നില്ല. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ദഅവത്തുകളിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ ദഅവത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സ്തംഭത്തിന്റെ മേലല്ല അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഇസ്ലാം പഠിപ്പിച്ച തൂണിന്റെ മേലല്ല, തൂണിന് മുകളിലല്ല ആ ദഅവത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. വലം തഖും അലാ തീകൽ അസാസ്, ആ അടിസ്ഥാനത്തിന്റെ മേലല്ല, ആ അടിസ്ഥാനത്തിലൂടെയല്ല ആ ദേവസ്വം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേസ്റ്റ് ആകുന്നു എന്നല്ലാതെ, ഒരുപാട് അധ്വാനം പാഴായി പോകുന്നു എന്നല്ലാതെ ശരിയായ ദേവസ്വതായി മാറുന്നില്ല. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ദേവസ്വങ്ങൾക്ക് അതാണ് സംഭവിക്കുന്നത് എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നത്. എന്തൊക്കെയാണ് ഈ ദിആമത്തുകൾ? ശരിയായ ദഅവത്ത് നിലകൊള്ളുന്നതായ ഈ തൂണുകൾ, ഈ സ്തംഭങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനും ഹദീസും അറിയിക്കുന്നതായ കാര്യങ്ങളാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ദഅവത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ, അത് ഏതൊരു സ്തംഭത്തിന്റെ മേലാണ് നിലകൊള്ളേണ്ടത്, ഏത് തൂണിന്റെ മുകളിലാണ് അത് സ്ഥാപിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങളിൽ അത് ചുരുക്കി പറയാം, അത് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള ദഅവത്തിനുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ യഥാർത്ഥ ദഅവത്തുൻ സഹീഹ ശരിയായ ദഅവത്ത് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ച് ഏഴ് കാര്യങ്ങൾ അദ്ദേഹം ഈ തഖ്ദീമിൽ, ഈ അവതാരികയിൽ പറയുന്നുണ്ട്. ആ ഭാഗം വായിച്ച ഇൻഷാഅള്ള അവസാനിക്കും. ഒന്നാമത്തെ കാര്യം, ദഅവത്ത് നടത്തുന്ന കാര്യം, അൽഇൽമു ബിമാ യദഉ ഇലൈഹി, എന്തിനേക്കാണ് ക്ഷണിക്കുന്നത് അതിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഏതിലേക്കാണോ ദഅവത്ത് നടത്തുന്നത്, ഏത് വിഷയമാണോ പറയുന്നത്, സംസാരിക്കുന്നത്, അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ സ്തംഭം, ഒന്നാമത്തെ അടിസ്ഥാനവും അതാണ്. العلم بما يدعو اليه فالجاهل لا يصلح ان يكون داعيه ഒരു ജാഹിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അറിവില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദാഇയാകാൻ പറ്റുകയില്ല. അവന് ദാഇയാകാൻ, ഒരു പ്രബോധകനാകാൻ പറ്റുകയില്ല. قال الله تعالى لنبيه صلى الله عليه وسلم, അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, قل هذه سبيلي ادعو الى الله على بصيره انا ومن اتبعني. നേരത്തെ ഒരു ആയതാണ് ഇവിടെ, ادعو الى الله على بصيره, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത്, ഞാനും എന്റെ കൂടെയുള്ള എന്നെ പിൻപറ്റിയ ആളുകളും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് على بصيره, ബസീറത്തോട് കൂടിയ. എന്താണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ, والبصيره هي العلم, ബസീറത്ത് എന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്, കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ദാഇ, ഒരു പ്രബോധകൻ എന്ന് പറഞ്ഞാൽ, ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്, അവൻ ബലാലത്തിന്റെ ആലിമുകളെ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. ബലാലത്തിന് വേണ്ടി സംസാരിക്കുന്ന, ചെറുക്കനും കുഫറിനും തെളിവ് പിടിക്കുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിലുള്ള പല പണ്ഡിതന്മാരെയും അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. ആ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, ആ പണ്ഡിതന്മാരുടെ പക്ഷെ അവന് സംശയമുണ്ടാക്കുന്ന, അവന്റെ ദീനിൽ സംശയമുണ്ടാക്കുന്ന ചില സുബ്ഹത്തുകൾ അവനിലേക്ക് തിരിച്ചുവിടും. അവർ അസത്യത്തെ സത്യത്തെ തകർക്കുന്നതിന് വേണ്ടി, സത്യത്തെ തകർക്കുന്നതിന് വേണ്ടി ബാത്തിൽ കൊണ്ട്, അസത്യത്തെ കൊണ്ട് അവർ സംവദിക്കും, അവർ സംവാദം നടത്തും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ, വലാലത്തിന്റെ പണ്ഡിതന്മാരുമായി അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. കൃത്യമായ അറിവില്ലാത്ത ഒരുത്തരാണെങ്കിൽ അവർ പടച്ചുവിടുന്ന ശുഭഹത്തുകളിൽ പെട്ടുപോകും. അല്ലാഹു തആല പറഞ്ഞു, വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, അവരോട് നീ അഹ്ലുൽ കിതാബിന്റെ ആളുകളോട് നീ നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിൽ നീ മുജാദല നടത്തുക, സംവദിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലി മുആദി, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് നിയോഗിച്ച വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഇന്നക കഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ആളുകളുടെ അടുത്തേക്കാണ് നീ ചെല്ലാനുള്ളത്, താങ്കൾക്ക് ചെല്ലാനുള്ളത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ആളുകളിലേക്കാണ്. അപ്പോ ദഅവ രംഗം എന്ന് പറഞ്ഞാൽ ദഅവത്തിനിറങ്ങുമ്പോ ഒരുപാട് ആളുകളുമായി അഭിമുഖീകരിക്കേണ്ടി വരും. വരാലത്തിന്റെ പണ്ഡിതന്മാരുമായി ഒരുപക്ഷെ നല്ല രൂപത്തിലുള്ള മുജാദകൾ നടത്തേണ്ടി വരും. ആ സന്ദർഭത്തിൽ കഴിവില്ലാതെയാണ് അതിന് പോയതെങ്കിൽ, അല്ലെങ്കിൽ ആ രംഗത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് എങ്കിൽ, സ്വാഭാവികമായും അവർ പരത്തിവിട്ടുള്ള സുബഹത്തുകൾ അതിനെ നേരിടാനോ അതിന് മറുപടി പറയാനോ അവർക്ക് സാധ്യമാവുകയില്ല. അവരുടെ വിശ്വാസത്തിന് തന്നെ ഒരു പക്ഷേ സംശയമുണ്ടാക്കുന്ന, അവരുടെ വിശ്വാസത്തിൽ തന്നെ അഖീദയിൽ തന്നെ തെറ്റ് വരുന്ന രൂപത്തിൽ സുബഹത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് ഫറാഹത്തിന്റെ പണ്ഡിതന്മാർ ദഅവത്ത് രംഗത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ അറിവില്ലാതെ ആ രംഗത്തേക്ക് ഇറങ്ങിയാൽ ഒരു പക്ഷേ അത് വലിയ അപകടത്തിലേക്ക് പോടും. അതുകൊണ്ട് തന്നെ ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷണിക്കുന്ന, അവർ പ്രബോധനം നടത്തുന്ന, ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ കൃത്യമായ അറിവുണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഒന്നാമത്തെ ദിആമ, അല്ലെങ്കിൽ ഒന്നാമത്തെ അസാസ്, അടിസ്ഥാനം എന്നുള്ളതാണ്. ഫൈദാ ലം യകുൻ അദ്ദാഇയതു മുസല്ലഹൻ ബിൽ ഇൽം, അല്ലെങ്കിൽ മസ്ലഹൻ ബിൽ ഇൽം, രണ്ട് രൂപത്തിൽ വായിക്കാം. ഒരു ദാഇ അവൻ ഇൽമ് എന്ന് പറയുന്നതിന് ആയുധമാക്കിയിട്ടില്ല എങ്കിൽ, ഇൽമ് കൊണ്ട് ഇൽമിനെ ആയുധമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അല്ലലി വാജൂഹു ബിഹി കുല്ല സുബ്ഹതിൻ, ആ ഇൽമ് കൊണ്ടാണ് അവൻ എല്ലാ സുബ്ഹത്തുകളെയും നേരിടുന്നത്. എല്ലാ എന്ത് സുബ്ഹത്ത് വന്നാലും അതിനെ നേരിടാനുള്ള ഇൽമ് അവൻ ധരിച്ചിട്ടില്ല എങ്കിൽ, അവനിൽ ഇല്ല എങ്കിൽ, വയുജാജിറു ബിഹി കുല്ല ഖസ്മിൻ, എല്ലാ എതിരാളികളോടും അവൻ സംവാദം നടത്തുന്നത് ആ ഇൽമ് കൊണ്ടാണ്. ആ ഇൽമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഒരു ദാഇ എങ്കിൽ എല്ലാ എതിരാളികളെയും നേരിടാൻ, എതിരാളികളെല്ലാം നേരിടേണ്ടതായ എല്ലാ സുബ്ഹത്തുകൾക്കും മറുപടി കൊടുക്കേണ്ടത് ഇൽമു കൊണ്ടാണ്. ആ ഇൽമില്ലാത്ത നിലയിലാണ് അവൻ ദഅവ രംഗത്തിറങ്ങിയതെങ്കിൽ, ഫഇന്നഹു സയൻഹസിമു, അവൻ പരാജയപ്പെടും. ഫി അവ്വലി ലിഖാഇൻ, അവൻ ദഅവത്ത് തുടങ്ങുന്ന ഒന്നാമത്തെ വേളയിൽ തന്നെ അവൻ പരാജയപ്പെട്ടു പോകും. വസയഖിഫു ഫി അവ്വലി ത്വരീഖ്, അവൻ ആ ദഅവത്തിന്റെ മാർഗത്തിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാം നിർത്തിപ്പോകും. അവന്റെ ദഅവ രംഗത്തേക്ക് തന്നെ ഇറങ്ങി അവൻ അഭിമുഖീകരിച്ച പണ്ഡിതന്മാരാകട്ടെ, അവിടെയുള്ള ആളുകളാകട്ടെ, അവരോട് പല കാര്യങ്ങളും സംസാരിച്ചു, അതിന് മറുപടി പറയാൻ, അതിന് കൃത്യമായി ഒരു ഗണ്ഡനം നടത്താൻ അവർക്ക് സാധിക്കാതെ വന്നപ്പോ അവർ ആ ദഅവാരംഗം ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അവർ പറയുന്ന, അവർ ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അൽഇൽമു ബിമാ യദ്ഉ ഇലൈഹി, എന്തിലേക്കാണോ ദഅവത്ത് നടത്തുന്നത് അതിനെ സംബന്ധിച്ച് കൃത്യമായ അറിവുണ്ടാവുക എന്നുള്ളതാണ് ദഅവത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം ഷെയ്ഖ് ഫൗസൻ ഹഫിളഹുള്ള പറയാൻ, അൽഅമലു ബിമാ യദ്ഉ ഇലൈഹി, അൽഅമലു ബിമാ യദ്ഉ ഇലൈഹി, എന്തിലേക്കാണോ ദഅവത്ത് നടത്തുന്നത് അത് ജീവിതത്തിൽ ഉണ്ടാകണം. ആ പറയുന്ന കാര്യം ഏത് വിഷയത്തിലേക്കാണോ അവൻ പ്രബോധനം ചെയ്യുന്നത് ആ കാര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഏതുവരെ ഹസ്സായകൂന ഖുദ്വതൻ ഹസനതൻ തുസദ്ദിഖു അഫ്ആലുഹു അഖ്വാലഹു, അവനൊരു ഉത്തമമായ മാതൃകയാകണം. ദഅവത്ത് നടത്തുന്നതായി ഉന്നതനായ ഒരു ഉത്തമ മാതൃകയായി തീരണം. തുസദ്ദിഖു അഫ്ആലുഹു അഖ്വാലഹു, അവന്റെ പ്രവർത്തനങ്ങൾ അവന്റെ വാക്കുകളെ സത്യപ്പെടുത്തുന്നതാകണം. പ്രവർത്തനം വാക്കും പ്രവർത്തിയും വ്യത്യസ്തമാകാൻ പാടില്ല. പ്രവർത്തനം ഒന്നും വാക്കൊന്നും ഒരു രൂപത്തിലും പ്രവർത്തനം മറ്റൊരു രൂപത്തിലാകാൻ പാടില്ല. അവന്റെ അവന്റെ പ്രവർത്തനം അവൻ പറയുന്ന കാര്യത്തെ സത്യപ്പെടുത്തണം. വലയക്കൂനലിൽ മുബ്സിരീന അലൈഹി ഹുജ്ജ, അവനെ എതിർക്കുന്ന അസത്യവാദികൾക്ക് അവനിൽ യാതൊരു പ്രമാണം, അവനെതിരെയുള്ള ഒരു തെളിവും ഉണ്ടാകാൻ പാടില്ല. അവന്റെ അവസരത്തിനാണ്, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ എതിർക്കുന്ന മുബ്സിരീന ആളുകൾക്ക് ഒരു തെളിവ് കൊടുക്കാൻ പാടില്ല. അത്രയും നല്ലൊരു മാതൃകയായി ദഅവത്ത് നടത്തുന്ന ആള് മാറണം എന്നുള്ളതാണ്. ദഅവത്ത് നടത്തും അവന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ മുബ്തിലിന്റെ ആളുകൾ പറയും അവൻ പറയുന്നതൊന്നും അവന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയും. അവർക്കൊരു ഹുജ്ജത്ത് ഉണ്ടായി കൊടുക്കാൻ പാടില്ല. ഖാലല്ലാഹു തആല അൻ നബീഹി ശുഐബിൻ അലൈഹി സ്സലാം ശുഐബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു, അന്നഹു ഖാല, ശുഐബ് അലൈഹി സ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, അന്നഹു ഖാല ലി ഖൗമിഹി, അദ്ദേഹം തന്റെ സമുദായത്തോട് പറഞ്ഞു, ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു, ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന കാര്യം, ഞാൻ നിങ്ങളോടൊരു കാര്യം വിരോധിച്ചിട്ട് അതിൽ നിന്ന് വിശ്വസ്തനായി ജീവിക്കുന്ന ആളല്ല ഞാൻ, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. നിങ്ങളോടൊരു കാര്യം വിരോധിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തനായി ഞാൻ ജീവിക്കുക എന്നുള്ള കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോട് എന്ത് പറയുന്നോ അത് എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളോട് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഇസ്ലാഹ് അല്ലാതെ നിങ്ങളെ നന്നാക്കുക എന്നല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നന്മയല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അപ്പോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വഖാല തആല ലിനബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഖുൽ നബിയെ താങ്കൾ പറയുക, ഇന്ന സലാതി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്കാകുന്നു. ലാ ശരീക ല വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, അവന് പങ്കാളികളില്ല, ഞാൻ അതിനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെവനാണ് എന്ന് പറയണമെന്ന് റസൂലിനോട് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാൻ. വഖാല തആല, അല്ലാഹു തന്നെ പറഞ്ഞു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞ ആരുണ്ട് എന്നാണ്. ദഅവത്ത് നടത്തുക, അതുപോലെ തന്നെ വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അവനേക്കാൾ ഉത്തമമായ വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്നവർ. അപ്പോ പറയുക അതുപോലെ തന്നെ അമൽ ചെയ്യുക എന്നുള്ളതാണ് വിഷയം. അതാണ് രണ്ടാമത്തെ കാര്യം, എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അത് അവൻ അമലാക്കണം, അവൻ പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ദഅവത്തിന് ഉണ്ടാകേണ്ട മൂന്നാമത്തെ അടിസ്ഥാനം അൽ-ഇഖ്ലാസു, ഇഖ്ലാസ് ഉണ്ടാകും. ദഅവത്ത് നടത്തുമ്പോ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അള്ളാഹുവിന്റെ വജീഹ മാത്രമായിരിക്കണം ഉദ്ദേശിക്കേണ്ടത്. ഒരാളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളോടുള്ള വാശിയോ ഒരു കക്ഷിയോടുള്ള വാശിയോ ഒന്നും ആകാൻ പാടില്ല. ഇഖ്ലാസ് ആയിരിക്കണം ദഅവത്തിന്റെ അടിസ്ഥാനം. അൽ-ഇഖ്ലാസ് ബി അൻ തകൂന ദഅവത്തു ലിവജ്ഹില്ലാഹ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ദഅവത്ത് എന്തായിരിക്കണം, അള്ളാഹുവിന്റെ വജൂ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തിലായിരിക്കണം. ലാ യഫ്സിദു ബിഹാ റിയാഅൻ വലാ സുംഅതൻ വലാ തറഫുഅൻ വലാ റിആത വലാ തമഅൻ മിൻ മതാമി ദുനിയ, അവൻ ദഅവത്ത് നടത്തുമ്പോൾ റിയാ അവൻ ഉദ്ദേശിക്കാൻ പാടില്ല. ഞാൻ ദഅവത്ത് നടത്തുന്ന ആളാണ്, ഞാനൊരു ദായിയാണ് എന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല. വലാ സുംഅതൻ, കീർത്തി ഉദ്ദേശിച്ചുകൊണ്ടാകരുത്, ഞാനൊരു ദഅവത്ത് നടത്തുന്ന ആളാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലാകരുത് അവന്റെ ദഅവത്ത്. വലാ തറഫുഅൻ, ആ ദഅവത്ത് നടത്തുന്നതിലൂടെ ഒരു ഉന്നതമായ സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടാകരുത് അല്ലെങ്കിൽ ഉന്നതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കരുത് ദഅവത്ത് നടത്തേണ്ടത്. വരിആതൻ, അതുപോലെ തന്നെ അധികാരമോ സ്ഥാനമോ ഒന്നും ആകരുത് അവൻ ഉദ്ദേശിക്കുന്നത്. വലാ തമഅൻ മിൻ മതാമി ദുനിയ, ദുനിയാവിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കരുത് അവൻ ദഅവത്ത് നടത്തേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹായിരിക്കണം അവൻ ഉദ്ദേശിക്കേണ്ടത്. ലിഅന്നഹ, കാരണം ഇദാ ദഖലഹ ശൈഉ മിൻ തിൽക്കൽ മഖാസിദ്, മുകളിൽ പറഞ്ഞ വല്ല ഉദ്ദേശവും ആ ദഅവത്തിലേക്ക് തറമ്പിട്ടുണ്ടെങ്കിൽ, റിയാഅ സുംഅതോ തറഫോ റിആസതോ, ആ രൂപത്തിൽ ദുനിയവിയായ മറ്റെന്തെങ്കിലും നേട്ടമോ ഭൗതികമായ വല്ല മെച്ചമാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആ ദഅവത്ത് ലം തകുൻ ദഅവത്തൻ ലില്ലാഹ്, അത് അല്ലാഹുവിലേക്കുള്ള ദഅവത്തല്ല, മറിച്ച് വഇന്നമാ ഹിയ ദഅവത്തുൽ ലിന്നഫ്സി ഔ ലിത്തഅഇൽ മഖ്സൂദ്, മറിച്ച് അത് സ്വന്തത്തിന് വേണ്ടിയുള്ള ദഅവത്താണ്, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ചിട്ടുള്ള, അവൻ ആഗ്രഹിക്കുന്നുള്ള, അവന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള ദഅവത്താണ്. كما اخبر الله عن انبيائه, الله تعالى പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അന്നഹും യഖൂലൂന ലിഉമമിഹിം, അവരൊക്കെ അവരുടെ ഉമ്മത്തിനോട് പറഞ്ഞ കാര്യമാണ്, ലാ അസ്അലുകും അലൈഹി അജ്റ, ഞങ്ങൾ ഈ ദഅവത്ത് നടത്തുന്ന വിഷയത്തിൽ നിങ്ങളോട് ഒരു പ്രതിഫലവും ഞങ്ങൾ ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തിൽ ലാ അസ്അലുകും അലൈഹി മാലാ, പ്രവാചകന്മാർ ഇങ്ങനെയാണ് സമൂഹത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്, ഞാൻ നിങ്ങളോട് സമ്പത്ത്, ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല. സമ്പത്ത് ഞാൻ പ്രവാചകന്മാർ പറയാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു, സമ്പത്തോ അതുപോലെ തന്നെ പ്രതിഫലമോ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശം വധിപുള്ള മാത്രമായിരുന്നു അള്ളാഹുവിന്റെ വഴി ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അവരുടെ ദഅവത്ത് എന്നുള്ളത്. അപ്പൊ മൂന്നാമതായി ഉണ്ടായിരിക്കേണ്ടത് ദഅവത്തുൽ ഇഖ്ലാസ് ആണ്. അതാണ് മൂന്നാമത്തെ അസാർ. നാലാമത്തെ കാര്യം അൽ ബദാഅത്തു ബിൽ അഹം ഫൽ അഹം. ദഅവത്ത് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് ആരംഭിക്കുക. അൽ ബദാഅത്തു ബിൽ അഹം ഫൽ അഹം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണോ ദീനിൽ, ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണോ അതുകൊണ്ട് ആരംഭിക്കണം. സമൂഹം ഏതാണ് ഉൾക്കൊള്ളുക, അവർക്ക് പറ്റുന്ന രൂപത്തിലുള്ള ദഅവത്തല്ല, ഈ നാട്ടിൽ ഏത് പറയണം, ഈ നാട്ടിലുള്ള ആളുകളോട് എന്ത് പറഞ്ഞാലാണ് അവർ സ്വീകരിക്കുക എന്നല്ല. ദഅവത്തിന് കൃത്യമായ ഒരു ഓർഡറുണ്ട്, തർത്തീബുണ്ട്, ഏതാദ്യം പറയണം. അതാണ് അൽ ബദാഅത്തു ബിൽ അഹം ഫൽ അഹം. എന്താണ് ബി അയ്യദുവ അവ്വല, ഒരു ദായി ആദ്യമായി അവൻ ക്ഷണിക്കേണ്ടത് ഇലാ ഇഫ്രാഹിൽ അഖീദ, അവന്റെ അഖീദ ശരിയാക്കുന്ന കാര്യത്തിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അഖീദ ശരിയാക്കണം ബിൽ അംരിഹി ഇഖ്ലാസിൽ ഇബാദത്തിലില്ല, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കണം. ഇബാദത്തിന്റെ ഏതൊക്കെ ഇനങ്ങളുണ്ടോ അത് അള്ളാഹുവിലേക്ക് മാത്രമേ തിരിച്ചുവിടാൻ പാടുള്ളൂ. പ്രാർത്ഥനയാകട്ടെ, തവക്കുലാകട്ടെ, ഖൗഫാകട്ടെ, മഹബ്ബത്താകട്ടെ, എന്തൊക്കെയുണ്ടോ, ബലികർമ്മമാകട്ടെ, അതുപോലെ തന്നെ നേർച്ചയാകട്ടെ, ഇബാദത്തായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമാക്കണം എന്നുള്ള കൽപ്പന കൊണ്ടാണ് ആദ്യം തുടങ്ങേണ്ടത്. അവിടെ നിന്നാണ് ദഅവത്ത് ആരംഭിക്കേണ്ടത്. വന്നഹി അനിൽ ശിർക്ക്, ശിർക്കിൽ നിന്ന് വിരോധിക്കണം, ശിർക്ക് ചെയ്യാൻ പാടില്ല. ശിർക്ക് വലിയ ശിർക്കിൽ തന്നെ വ്യത്യസ്തമായ ഇനങ്ങൾ, ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ, അതിനൊക്കെ ശക്തമായി എതിർക്കണം, അതിനെ തടയണം, വിരോധിക്കണം. അതുപോലെ തന്നെ തുമ്മൽ അംരി ഇഖാമി ഫല, പിന്നീട് നമസ്കാരം നിർവഹിക്കുന്ന കാര്യം കൽപ്പിക്കണം. വഈതായി സകാ, സകാത്ത് നിർവഹിക്കുന്ന കാര്യം കൽപ്പിക്കണം. വഫിഅലിൽ വാജിബാത്ത്, നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൽപ്പിക്കണം. വതർക്കിൽ മുഹറമാത്ത്, ഹറാമുകൾ ഒഴിവാക്കാൻ വേണ്ടി കൽപ്പിക്കണം. കമാ ഹിയ ത്വരീഖത്തുർ റുകുഇ ജമീഅ, എല്ലാ പ്രവാചകന്മാരുടെയും പാത ഏത് രൂപത്തിലാണോ അവർ ദഅവത്തിന്റെ മാർഗം, ഏത് രൂപത്തിലാണ് അവർ എങ്ങനെയാണ് ദഅവത്ത് നടത്തിയത്, ആ രൂപത്തിലായിരിക്കണം എന്നുള്ളതാണ്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞു വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനിഅബ്ദുല്ലാഹ വജ്തനിബുത് തഗൂത്, എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, അവർ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. വജ്തനിബുത് തഗൂത്, തഗൂത്തുകളെ, ദുർമൂർത്തികളെ, അള്ളാഹുവല്ലാത്ത ആരാധിക്കപ്പെടുന്ന തഗൂത്തുകളെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം എന്ന് നാം എല്ലാ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്, അവരെല്ലാം അവരുടെ ഉമ്മത്തിനോട് അത് പറഞ്ഞിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് തുടങ്ങണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അഖീദയാണ്, വിശ്വാസ കാര്യങ്ങളാണ്. വിശ്വാസം ചെയ്യാതെ എത്ര അമൽ ചെയ്തിട്ടും കാര്യമല്ല. ആ വിശ്വാസം ക്ലിയർ ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ദഅവത്തിലെ ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ കൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ് ദഅവത്തിന്റെ നാലാമത്തെ അസാസ് എന്നുള്ളതാണ്. ഖാല തആല, അല്ലാഹു പറഞ്ഞു വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നമ്മൾക്കെല്ലാവർക്കും പരിചിതമായ ആയത്താണ്. നാം നിനക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല, അവർക്ക് നാം വഹി നൽകിയിട്ടല്ലാതെ, അള്ളാഹ് പറയാണ് അത് ഞാനല്ലാതെ ഒരു ആരാധനക്കർഹനായി ആരുമില്ല, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണമെന്നാണ് എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളം കണക്കിന് ഈ വിഷയത്തിൽ ആയത്തുകൾ അഖീദക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കണം, തൗഹീദ് പറയണം എന്ന് പറയുന്ന ഒരുപാട് ആയത്തുകൾ, വഹൈറുദാരിഖമിനൽ ആയത്ത്, ഇതല്ലാത്ത മറ്റു ഒരുപാട് ആയത്തുകളും ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വലമ്മ ബഅത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദൻ, മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമൻ, യമനിലേക്ക് നിയോഗിച്ചപ്പോൾ ഖാല ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട, വേദക്കാരിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് നിനക്ക് കടന്നു ചെല്ലാനുള്ളത്. നീ ചെന്നെത്തുക അവിടേക്കാണ്. വല്യക്കുൻ അവ്വലു മാ തദ്ഊ ഇലൈഹി ഷഹാദത അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരോട് നീ ആദ്യമായി ദഅവത്ത് നടത്തേണ്ടത്, അവരെ നീ ക്ഷണിക്കേണ്ടത് അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് നീ ആദ്യം അവരെ ക്ഷണിക്കേണ്ടത്. വൈനഹുമാ ജാബൂക, ഇനി അവർ അതിനേക്ക് ഉത്തരം നൽകിയാൽ അതിനവർ ഉത്തരം നൽകിയാൽ, അതിനവർ ഇജാബത്ത് നൽകിയാൽ നീ അവരെ അറിയിക്കണം, അത് അവർ സ്വീകരിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചാൽ അവരോട് നീ പറയണം, ഫഅലിംഹും നീ അവരെ അറിയിക്കണം, അന്നല്ലാഹ തറവ അലൈഹിം അവരുടെ മേൽ അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുണ്ട് ഖംസ സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല രാത്രിയും അതുപോലെ തന്നെ പകലിലുമായി അഞ്ച് നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അല്ലാഹു എന്ന് നീ അവർക്ക് അറിയിച്ചു കൊടുക്കണം എന്നാണ്. ഇതൊക്കെ ദഅവത്തിന്റെ ഒരു ഓർഡറാണ്. ആദ്യം അഖീദ ശരിയാക്കിയിട്ട് പിന്നെ കർമ്മങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് മുആദ് റളിയല്ലാഹുവിനെ നിയോഗിച്ചപ്പോൾ പറഞ്ഞത്. അതാണ് ദഅവത്തിലുള്ള അതിന്റെ മൻഹജും. അതാണ് അതാണ് നാലാമത്തെ കാര്യം. ഇനി ഷെയ്ഖ് ഫൗസാൻ വിശദീകരിക്കുന്ന കാര്യം, വഫീ തരീഖതിഹി വസീറതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദഅവ ദഅവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയും മാർഗവും. ഈ വിഷയത്തിൽ, ദഅവത്തിന്റെ വിഷയത്തിൽ റസൂലിന്റെ ചരിത്രം, റസൂലിന്റെ ചര്യ, ഖൈറു ഖുദ്വതിൻ വഅക്മലു മൻഹജിൻ, റസൂലിന്റെ ചര്യ അതിൽ വലിയ ഖുദ്വതാണ്, മാതൃകയാണ്. അതുപോലെ തന്നെ വഅക്മലു മൻഹജിൻ, ഏറ്റവും പരിപൂർണമായ ശൈലിയും അതാണ്. ഹൈസു മക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്കക 13 സനത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയതിന്റെ രൂപങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം ഹൈസു മക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മക്ക 13 സനത്തൻ, 13 വർഷ റസൂലുള്ള മക്കയിൽ ജീവിച്ചു. യദുഉ അന്നാസ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, വയൻഹാഹും അനി ശിർക്ക്, ശിർക്കിൽ നിന്ന് അവരെ നിരോധിച്ചുകൊണ്ട്, ഹജ്ജും നോമ്പും നമസ്കാരവും സകാത്തും അവരോട് കൽപ്പിക്കുന്നതിന് മുമ്പ് കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 13 വർഷം ദഅവത്ത് നടത്തിയ വിഷയം എന്താ? തൗഹീദിലേക്ക് ക്ഷണിച്ചു, ശിർക്കിൽ നിന്ന് നിരോധിച്ചു എന്നുള്ളതാണ്. وقبل ان ينهاهم عن الربا والزنا والسرقه وقتل النفوس بغير حق. رسول الله കർണയെന്ന സമൂഹത്തിൽ എന്തൊക്കെ തിന്മകൾ ഉണ്ടായിരുന്നു? പലിശയും വ്യഭിചാരവും മോഷണവും, അതുപോലെ തന്നെ ഖത്ലുൽ നഫൂസ് ബിഗൈരി ഹഖ്, അന്യായമായി ആളുകളെ കൊല്ലുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനൊക്കെ അതൊക്കെ വിരോധിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വ്യഭിചാരവും അതുപോലെ തന്നെ മോഷണവും അതുപോലെ തന്നെ പലിശയും കൊലപാതകമൊക്കെ റസൂല് വിരോധിക്കുന്നതിന് മുമ്പ് റസൂല് വിരോധിച്ച കാര്യം ചെറുക്കാം. നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും റസൂലിനെ കൽപ്പിക്കുന്നതിന് മുമ്പ് റസൂല് കൽപ്പിച്ച തൗഹീദ, തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ വല്ലാത്ത മാതൃകയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ദിആമ അല്ലെങ്കിൽ അസാദ്, الصبر على ما يلاقي في سبيل الدعوة إلى الله من المشاق. كنيكغا الصبر على ما يلاقي في سبيل الدعوة إلى الله من المشاق. الله إليك دعوة نرسلنا مارجة لنلاقنا بدي متقرى فرياسا غلي هذه الكنيكغا إن لغان وما يواجه من أذى الناس جنن غلي لنلاقنا فرياسا غلي وبدر غلي كنيكغا كارنا دعوة نرسلنا فرياسا غلي لان طريق الدعوه ليس مفروضا بالورود. دعوه مارغم എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ദഅവത്ത് നടത്താനുള്ള ആ സമൂഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പാത എന്ന് പറഞ്ഞാൽ, ദഅവത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ, ليس مفروضا بالورود, അത് പൂക്കളെ കൊണ്ട് വിരിക്കപ്പെട്ടതല്ല. ആ പാത എന്ന് പറഞ്ഞാൽ പൂക്കൾ വിരിക്കപ്പെട്ട പാതയല്ല. وإنما هو محفوف بالمكارم مكارم والمخاطر. مرت دعوتിന്റെ മാർഗം പാത എന്ന് പറഞ്ഞാൽ അത് പ്രയാസങ്ങൾ കൊണ്ടും അപകടങ്ങളും അതിനെ കൊണ്ട് ആവരണം ചെയ്ത പാതയാണ്. അല്ലാതെ പൂക്കൾ വിരിക്കപ്പെട്ട പാതയല്ല ദഅവത്തിന്റെ പാത. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറക്കപ്പെട്ട, ആവരണം ചെയ്യപ്പെട്ട, വലയം ചെയ്യപ്പെട്ട മാർഗമാണ്, അല്ലെങ്കിൽ പാതയാണ് ദഅവത്തിലേക്കുള്ള, അല്ലെങ്കിൽ ദഅവത്ത് നടത്തുമ്പോഴുള്ള മാർഗം, ഫീൽഡ് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പോ അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദഅവത്തിനടുത്ത് സ്വാഭാവികമാണ്, തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ക്ഷമിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ അസാദ്. വഖൈറു ഉസ്വതിൻ ഫീ ദാലിക ഹുമുർ റുസുലു സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹിം. ഈ വിഷയത്തിൽ ദാവത്തിന്റെ മാർഗത്തിലുള്ള ക്ഷണിക്കാനുള്ള നമ്മൾക്കുള്ള മാതൃക പ്രവാചകന്മാരാണ്. ഫീമാ വാജഹു മിൻ അഖ്വാമിഹിം മിനൽ അദാ വസ്സുഖ്രിയ, അവർ അവരുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ പ്രയാസങ്ങളും അതുപോലെ തന്നെ പരിഹാസവും. പ്രവാചകന്മാരൊക്കെ ആ രൂപത്തിൽ പരിഹാസവും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അഭിമുഖീകരിച്ചിട്ടുണ്ട്. കമ ഖാല അല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞു, വലഖദ് ഉസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർ ഉസ്തുഹ്സിയ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. فحق بالذين سخروا منهم ما كانوا به يستهزئون. അവരെന്താണോ എന്തൊരു കാര്യത്തെയാണ് അവർ പരിഹസിച്ചത്, എന്തൊരു കാര്യം കൊണ്ടാണ് അവർ പരിഹസിച്ചത്, അതിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. فقال الله تعالى പറഞ്ഞു, ولقد كذبت رسل من قبلك فصبروا على ما كذبوا واوذوا حتى اتاهم نصرنا. എല്ലാ പ്രവാചകന്മാരും കളവാക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ, നിനക്കുമുള്ള പ്രവാചകന്മാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം അവർ ദാവത്ത് നടത്തിയ സമൂഹം അവരെ സ്വീകരിച്ചക്കല്ല, മറിച്ച് അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. അവർ പ്രയാസങ്ങളും ഉപദ്രവവും അഭിമുഖീകരിക്കേണ്ടി വന്നവരാണ്. അവരുടെ ആ പ്രയാസവും അവർ എന്തൊരു കാര്യത്തെയാണ് നിഷേധിക്കപ്പെട്ടത്, ആ പ്രയാസം അനുഭവിക്കേണ്ടത്, അതിന്റെ പേരിൽ അവർ ക്ഷണിച്ചു. അവർക്കുണ്ടായ പ്രയാസത്തിലും അവരെ കളവാക്കിയതിന്റെ പേരിലുള്ള പ്രയാസത്തിൽ അവർ ക്ഷണിച്ചു. നമ്മുടെ സഹായം വന്നെത്തുന്നത് വരെ. അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും അവർ കളവാക്കപ്പെട്ടിട്ടുണ്ട്, അവർ പരിഹാസത്തിന് വിധേയരായിട്ടുണ്ട്, അവർക്ക് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ശാരീരികമായി മാനസികമായി ഒക്കെ പ്രവാചകന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ വിഷയത്തിൽ നമ്മൾക്ക് ഏറ്റവും വലിയ മാതൃക എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരാണ്. വകലാലി കയാനാലു അസ്ബാഉ റുസുലി മിനൽ അദാ വൽ മസാ, അപ്രകാരം തന്നെ പ്രവാചകന്മാരുടെ അനുയായികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. ദിഖദ്രിമായ ഖൂമൂന ബിഹി മിന ദഅവതി ഇലല്ലാ ഇഖ്തിദാഅൻ ബിഹാഉലൈ റുസുലിൽ കിറാം അലൈഹിം മിനല്ലാഹി അഫ്ദലു സ്സലവാത്തി വഅസ്കൽ സലാം. അവർ ഈ പ്രവാചകന്മാരുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് എത്രമാത്രമാണ് അവർ ദഅവത്ത് നടത്തുന്നത്, ആ ദഅവത്ത് നടത്തുന്ന തോതനുസരിച്ച്, അളവനുസരിച്ച് അവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം ദൈവരംഗത്തേക്ക് ഇറങ്ങുന്നു അത്രയും പ്രയാസം അവർക്ക് അനുഭവിക്കേണ്ടി വരും. പ്രവാചകന്മാരുടെ മാർഗത്തെ പിന്തുടർന്നുകൊണ്ടാണ് അവർ ദൈവത്ത് നടത്തുന്നത് എങ്കിൽ അവർക്ക് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, അത് അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അനുഭവിക്കുമ്പോ, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുമ്പോ, അതിന്റെ പേര് ക്ഷണിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ അസ. ആറാമത്തെ കാര്യം, അലദ്ദാഇയതി أن يكون متحليا بالخلق الحسن. ഒരു ദാഇ, ഒരു പ്രബോധകൻ എന്ന് പറഞ്ഞാൽ അവൻ, أن يكون متحليا بالخلق الحسن, നല്ല സൽസ്വഭാവം അണിഞ്ഞവനായിരിക്കണം, സൽസ്വഭാവിയായിരിക്കണം എന്നുള്ളതാണ്. സൽസ്വഭാവത്തെ അണിഞ്ഞവനായിരിക്കണം. മുസ്തഅ്മിലൻ للحكمة في دعوته, അവൻ അവന്റെ ദഅവത്തിൽ ഹിക്മത്ത് പ്രയോഗിക്കുന്നവനായിരിക്കണം. ദഅവത്തിൽ ഹിക്മത്ത് പ്രയോഗിക്കുന്നവനായിരിക്കണം. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യത്തെ അതിന് ഏറ്റവും യോജിച്ച സ്ഥലത്ത് വെക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഏറ്റവും അനുയോജ്യമായ രൂപത്തിൽ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ വെക്കേണ്ടത്, പറയേണ്ടത് ആ രൂപത്തിൽ കൃത്യമായി വെക്കേണ്ടത് ഇവിടെ, അതിന് ഏറ്റവും യോജിച്ച സ്ഥാനത്ത് ഒരു കാര്യത്തെ വെക്കുന്നതിനാണ് ഹിക്മത്ത് എന്ന് പറയാം. ആ ഹിക്മത്തോടുകൂടി ദഅവത്ത് നടത്തുന്ന ആളായിരിക്കണം ദാഇ എന്നുള്ളതാണ്. കാരണം, لان هذا ادعى لقبول دعوته. ഈ രൂപത്തിൽ ഹിക്മത്ത് പ്രയോഗിച്ച് അതുപോലെ തന്നെ അവൻ നല്ല സ്വഭാവമുള്ള ആളായിക്കൊണ്ട് ദഅവാ രംഗത്തേക്ക് ഇറങ്ങിയാൽ, അത് لان هذا ادعى لقبول دعوته, അവന്റെ ദഅവത്ത് സ്വീകരിക്കുന്നതിന് ഏറ്റവും സഹായകരമാകുന്ന, അവന്റെ ദഅവത്ത് സ്വീകരിക്കാൻ ഏറ്റവും പ്രേരകമാകുന്ന ഒരു കാര്യമായിരിക്കും അത്. ദഅവത്താർത്ഥം ആൾ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം. ഹിക്മത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഈ മുകളിൽ പറഞ്ഞ അസാസുകളൊക്കെ നശിപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് പറ്റുന്നത് പറയാ, പടത്ത് മറത്തു വെക്കുക എന്നൊന്നല്ല. ദീർഘിച്ചാൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഹലാലായ രൂപത്തിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുപോലെ തന്നെ അവരുടെ തലപ്പുകളായ ആളുകൾ പഠിപ്പിച്ച രൂപത്തിൽ ആ ദഅവത്ത് നടത്തുക. അപ്പോ ദാവത്ത് നടത്താനുള്ള സ്വഭാവം ആ ദാവത്ത് സ്വീകരിക്കാൻ ഒരു ഏറ്റവും വലിയ സഹായകരമാകും എന്നുള്ളതാണ്. അള്ളാഹു തആല രണ്ട് പ്രവാചകന്മാരോട് അള്ളാഹു തആല കൽപ്പിച്ചതുപോലെ മാന്യന്മാരായി രണ്ട് പ്രവാചകന്മാരോട് അല്ല കൽപ്പിച്ചതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ രണ്ടുപേരും പ്രയോഗിക്കണം. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കാഫിറായ ആളെ അഭിമുഖീകരിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണ് പറഞ്ഞത്. ആരാണ് ഏറ്റവും ഈ ഭൂമിയിലെ ഏറ്റവും അക്ബറായിട്ടുള്ള ഏറ്റവും കാഫിറായിട്ടുള്ള വ്യക്തി? റബ്ബാൻ എന്ന് വാദിച്ച റുബൂബിയത്തിനെ വാദിച്ച ഫിർഔന്റെ മുന്നിലേക്ക് കടന്നുപോയപ്പോഴാണ് റസൂലുള്ളാഹി ഈ രണ്ട് പ്രവാചകന്മാരോടും മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഈ രണ്ട് കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്. حيث قال سبحانه الله تعالى പറഞ്ഞു فقولا له قولا لينا لعله يتذكر او يخشى അവരോട് നീ പറയണം فقولا له قولا لينا നീ അവരോട് നല്ല സൗമ്യമായ രൂപത്തിൽ അവരോട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം لعله يتذكر او يخشى അവൻ ഭയപ്പെട്ടേക്കാം അല്ലാഹുവിനെ പേടിച്ചേക്കാം അവൻ ചിന്തിച്ചേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. وقال تعالى لموسى عليه الصلاه والسلام അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞു ഇത് അബി ഇലാ ഫിറഔൻ ഇന്നഹു തഗ നീ ഫിറഔന്റെ അടുത്തേക്ക് പോകാൻ അതിരി കവിഞ്ഞിട്ടുണ്ട്. ഫഖുൽ നീ പറയണം അല്ലക ഇറ അൻ തസക്ക നീ പരിശുദ്ധി പ്രാപിക്കാൻ തയ്യാറുണ്ടോ? വഅഹ്ദിയക ഇറ റബ്ബിക ഫതഖ ഞാൻ നിനക്ക് നിന്റെ രക്ഷിതാവിലേക്കുള്ള മാർഗം കാണിച്ചു തരാം. നീ ഭയപ്പെടുക, നിനക്ക് ഭയപ്പെടാൻ സാധിക്കും. ആ രൂപത്തിൽ ഞാൻ നിനക്ക് ഹിദായത്തിന്റെ മാർഗം കാണിച്ചു തരാം, നീ അതിന് തയ്യാറുണ്ടോ സ്വീകരിക്കാൻ എന്ന് ഫിറഔനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ അവരുടെ പ്രബോധനത്തിൽ സൗമ്യമായി പെരുമാറി എന്നുള്ളതാണ്. വഖാല തആല ഫി ഹഖ്ഖി നബിയ്യിനാ മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ്ഖിൽപ്പെട്ട അല്ലാഹു തആല പറഞ്ഞു ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫള്ളൻ ഗലീദൽ ഖൽബി നമ്മളെല്ലാവർക്കും പരിചയമുള്ളതായിട്ടാണ്. നിന്റെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് ലിൻ തലഹും നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. വലൗ കുൻത ഫള്ളൻ നീ ഒരു പരിച സ്വഭാവിയാണെങ്കിൽ ഗലീദൽ ഖൽബി ഹൃദയകാഠിന്യമുള്ള ആളാണെങ്കിൽ കഠിന ഹൃദയനാണ് എങ്കിൽ അവർ നിനക്ക് ചുറ്റും നിന്നും അവർ പിരിഞ്ഞുപോകുമായിരുന്നു മാറിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. അള്ള പറഞ്ഞു നീ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്ന് റസൂൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞു. അള്ള പറഞ്ഞു രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക ഹിക്മത്തോടുകൂടി, അതുപോലെ തന്നെ സദുപദേശത്തോടുകൂടി, അതുപോലെ തന്നെ അവരോട് നല്ല രൂപത്തിൽ മുജാഗ്രത നടത്തുക, സംവദിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ ഇതൊക്കെ പറഞ്ഞത് ദാവത്ത് നടത്തുന്ന ആൾ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. അവൻ കൃത്യമായ എന്താണോ ആ യോജിച്ച കാര്യങ്ങൾ പറയേണ്ടത് അതിന്റെ ഓർഡറനുസരിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായ ദീനുൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന, ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മുനാഫിഖുകളായ ചില ആളുകൾ, നിഫാഖിന്റെ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, കാഫിറുകളായ ആളുകളോട് പരിചയമായി പെരുമാറണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദാവത്ത് നടത്തേണ്ട ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം അവൻ പാലിക്കേണ്ടതായ അവന്റെ നസീഹത്തിന് മറികടക്കാത്ത രൂപ നസീഹത്തിന് എല്ലാ സമയത്തും നസീഹത്തോടു കൂടിയായിരിക്കണം അവൻ ദാവത്ത് നടത്തേണ്ടത്. അവന്റെ സ്വഭാവം നന്നാകണം. പക്ഷേ എല്ലാ ആളുകളോടും ഒരേ രൂപത്തിലല്ല ദാവത്ത് നടത്തേണ്ടത്. ചരിയിൽ തന്നെ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ നടന്ന ആളുകളോട് വളരെ ശക്തമായി പെരുമാറിയത് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാമിരി എന്ന് പറഞ്ഞ അവരുടെ കൂടെ കൂടി എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ചെറുക്ക് പ്രചരിപ്പിക്കാൻ തുടങ്ങിയ സാമിരിയോട് ലാമിസാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശക്തമായ രൂപത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പെരുമാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ യാ അയ്യുഹൻ നബിയു ജാഹിദിൽ കുഫാറ വൽ മുനാഫിഖീൻ വഅഗ്ലു അലൈഹിം. നീ കുഫാറുകളോടും മുനാഫിഖുകളോടും ജിഹാദ് ചെയ്യണം നബിയെ എന്ന് റസൂലിനോട് പറഞ്ഞു. വഅഗ്ലു അലൈഹിം, അവരുടെ പരിസമായി നിലകൊള്ളണം. ആരോപത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ നമ്മുടെ നസീഹത്തിനെ മറികടന്നുകൊണ്ട് ഒരാളെ താറടിക്കുക, ഒരാളെ മോശമാക്കുക, അല്ലെങ്കിൽ അവന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ എടുത്ത് പറഞ്ഞ് അവനെ മാനം കെടുത്തുക എന്ന ഉദ്ദേശത്തിലൊന്നും ആകാനും പാടില്ല. ഒരാളൊരു തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തിന്മയിൽ സമൂഹം പെട്ടുപോകാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് അവന്റെ ആ ബലാലത്തിന്റെ മാർഗം ആമത്തുന്നാസിന് പൊതുജനങ്ങൾക്ക് ബോധ്യമാകണം. അല്ലെങ്കിൽ ആ പൊതുജനവും ആ ബലാലത്തിൽ പെട്ടുപോകും, അവൻ പ്രചരിപ്പിക്കുന്നതായ ബിദഅത്തിൽ അവൻ പെട്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ബിദഅത്ത് എന്താണെന്നും ആ ബലാലത്ത് എന്താണെന്നും ആ ചെറുക്കാൻ എന്താണെന്നും പറയുമ്പോൾ അത് ചെയ്യുന്ന ആളെ പറയേണ്ടി വരും. അതൊരിക്കലും അയാളോടുള്ള വ്യക്തിപരമായ ദേഷ്യമാകരുത്. അയാൾ നമ്മളുടെ കൂടെയാണെങ്കിൽ അത് ന്യായീകരിക്കുകയും അദ്ദേഹം നമ്മളെ വിട്ട് തെറ്റിപ്പോകുമ്പോ അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന രൂപം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നസീഹത്തിനെതിരാണ്. അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിലും അയാൾ നമ്മളെ ഒപ്പം ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും ആ വിശ്വാസവും ആ സ്വഭാവവും അല്ലെങ്കിൽ ആ രൂപത്തിൽ അക്കീതയും പേറി നടക്കുന്ന ആളാണെങ്കിൽ നമ്മളെ എടുത്തിരിക്കുന്ന ആളാണെങ്കിലും വളരെ ശക്തമായി അതിനെ എതിർക്കണം. നമ്മളെ വേദി വിട്ടുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയാൽ എതിർക്കുന്ന സ്വഭാവമല്ല. മറിച്ച് നസീഹത്തുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരുടെ കൂടെയാണെങ്കിൽ ആ തെറ്റ് കണ്ടാൽ അത് പറയണം എന്നുള്ളതാണ്. ബിദഅത്തും അതുപോലെ തന്നെ അഖീദക്ക് പോറലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള പലതും പേറി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ആ ബലാലത്തിന്റെ മാർഗത്തെ ബിദഅത്തിന്റെ മാർഗത്തെ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് വല്ലാത്തൊരു ദേവത്താണ്. അതും ദേവത്താണ്. അവിടെ ഈ നസീഹത്തിനെ മറികടക്കാൻ നസീഹത്തിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്തായിരിക്കണം? നല്ല പ്രതീക്ഷ ഉള്ള ആളായിരിക്കണം. ദാവത്തിനടുത്തുള്ള ആള് നല്ല പ്രതീക്ഷ ഉള്ള ആളായിരിക്കണം. ലായസു മിൻ തഅ്സീരി ദഅവതിഹി വഹിദായതി ഖൗമിഹി. അവൻ നിരാശപ്പെടാൻ പാടില്ല. അവന്റെ ദാവത്തിനെ എങ്ങനെ ആളുകൾ സ്വീകരിക്കുന്നു, അതിന്റെ സ്വാധീനം എങ്ങനെ ഉണ്ട് എന്നതിന്റെ പേരിൽ അവൻ നിരാശപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ വഹിദായത്തി ഖൗമിഹി, അവന്റെ ഖൗമിലെ ഹിദായത്ത് നമ്മൾ പറയുന്ന ആളുകൾ കേൾക്കുന്നില്ല എന്നതിന്റെ പേരിൽ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. വലയസു മിന്നത്തില്ല. അതുപോലെ തന്നെ അവൻ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന്റെ സഹായത്തെ തൊട്ട് നിരാശപ്പെടാനും പാടില്ല. വമഅഉനതിഹി, അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ സഹായം തൊട്ട് അവൻ നിരാശപ്പെടാൻ പാടില്ല. വലവു ഇൻസദ്ദസമനു വഖാല അലൈഹിൽ അമദു, കാലം എത്ര നീണ്ടാലും കാലം എത്ര കഴിഞ്ഞുപോയാലും എത്ര കാലം ദേവത്തെ നടത്തിയാലും അവർ സ്വീകരിക്കുന്നില്ല, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊന്നും ഹിദായത്തിലാകുന്നില്ല എന്ന നിലയ്ക്ക് നിരാശ ഉണ്ടാക്കാൻ പാടില്ല. എത്ര നടത്തിയാലും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. വലഹൂഫിയുല്ലാഹി ഖൈറു ഖുദ്വതിൻ ഫീ ദാലിക്, അതിലും എന്തുണ്ട്, മഹത്തരമായ മാതൃക പ്രവാചകന്മാരുടെ വിഷയത്തിലുണ്ട്. നമുക്കറിയാമല്ലോ സഹാദാ നബിയുല്ലാഹി നൂഹ്, ഇത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് എന്താണ്, ലബിസ ഫീ ഖൗമിഹി അൽഫ സനത്തിൻ ഇല്ലാ 50 ആമാ, 950 കൊല്ലം അദ്ദേഹം ജീവിച്ചത്. യദ്ഉഹും ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 950 വർഷം അദ്ദേഹം ദഅവത്ത് നടത്തി. അയാൾക്ക് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയോ കടപ്പോ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാർ വഹാദ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ലമ്മസ്തദ അലൈഹി അദൽ കുഫാർ, കുഫാറുകളുടെ ഉപദ്രവം അദ്ദേഹത്തിന് കഠിനമായപ്പോൾ, വജാഹു മലക്കുൽ ജിബാൽ, മലക്കുകളുടെ ഉത്തരവാദിത്വമുള്ള മലക്ക് വന്നിട്ട് റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് യസ്തഇദിഹു അൻ യുസ്ബിഖ അലൈഹിമുൽ അഖ്ബസൈൻ, രണ്ട് പർവ്വതങ്ങൾ അദ്ദേഹം അവരുടെ ആ സമൂഹത്തിന്റെ മേൽ പിന്നെ മറിക്കട്ടെ, അവരുടെ നശിപ്പിക്കട്ടെ എന്ന നിലയ്ക്ക് മലക്കുകൾ മലക്ക് വന്ന് അനുവാദം ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു, ലാ ബൽ അസ്തഇദിഹി, വേണ്ട, നാം അവരുടെ വിഷയത്തിൽ സാവകാശം ആഗ്രഹിക്കുകയാണ്, സാവകാശമാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അവരെ നശിപ്പിക്കാൻ റസൂലുള്ള ചിലർക്ക് സമ്മതിച്ചില്ല. കാരണം എന്താ, ലഅല്ലല്ലാഹു യുഖ്രിജു മിൻ അസ്റാബിഹിം മാ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ ശരീക ലാ യുശ്രിക്കു ബിഹി ശൈഅ, ശിർക്ക് ചെയ്യാത്ത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ അവരുടെ പിൻതലമുറയിൽ ഉണ്ടായേക്കാം, അള്ളാഹു ചലാരൂപത്തിലുള്ള ആളുകളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നേക്കാം എന്നുള്ളത് കൊണ്ട് റസൂല പറഞ്ഞു അതിന് സമയമായിട്ടില്ല. അപ്പോ ഒരുപാട് ദാവത്ത് നടത്തിയിട്ടും തിരിച്ച് പ്രയാസം ഉണ്ടായിട്ട് ഉപദ്രവം ഉണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നസിഹത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. മാത്രമല്ല പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടും തിരിച്ച് ആക്രമിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നശിപ്പിക്കേണ്ട, അവർ നന്നായി വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളാണ്. എന്ത് അവസാനം പറഞ്ഞ ദായി എന്തായിരിക്കണം? അങ്ങേയറ്റത്തെ പ്രതീക്ഷകളായിരിക്കണം, ആളായിരിക്കണം. ദാവത്ത് നടത്തുമ്പോൾ അയാൾ മാറും, ഇൻഷാല്ലാ മാറും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണം. ഇതാണ് ഈ ഏഴ് കാര്യങ്ങളാണ് ദാവത്തിന്റെ അസാധ്യതാണ് ഷെയ്ഖ് ഫൗദൻ ഹഫിളഹുള്ള ഇവിടെ വിശദീകരിക്കുന്നത്. ഇതിൽ ഇനിയും കുറച്ച് ഭാഗങ്ങൾ ഉണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക്, അറബിക്ക് അറിയുന്ന ആളുകൾക്ക് ഇത് ഫോട്ടോ കോപ്പി എടുക്കാവുന്നതാണ്. ഈ ഇതിന്റെ അവസാനത്തിൽ ഇതിൽ വളരെ അത്യാവശ്യത്തിലൊരു ഭാഗം കൂടി വായിച്ചിട്ട് അവസാനിക്കും. അപ്പൊ നമ്മൾ വായിക്കണം, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കണം. ഇന്ന് നടക്കുന്ന പല ദാവത്തുകളുടെ അവസ്ഥ ഇതിൽ പറയുന്നുണ്ട്. എപ്പോഴാണോ ഒരു ദായി ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ നിന്ന് വല്ലതിനെയും നഷ്ടപ്പെടുത്തി കളയുന്നത്, അവൻ ആ ദാവത്തിന്റെ മാർഗത്തിൽ എന്ത് അത് നിർത്തിപ്പോകും. അവൻ നടത്തുന്ന പ്രവർത്തനത്തിൽ അവൻ പരാജയം സമ്മതിക്കും. ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ അവന്റെ ദേവാരംഗത്തിലെ പരാജയം സമ്മതിച്ച് അവൻ പിന്മാറും. ആ ദേവത്ത് പരാജയപ്പെട്ട ദേവത്തായിരിക്കും. ഏതൊരു ദേവത്താകട്ടെ ഈ പറഞ്ഞ അടിസ്ഥാനത്തിന്റെ മേലല്ല സഞ്ചരിക്കുന്നത്. അല്ല, മൻഹജ് റുസുൽ നമ്മുടെ കൈലിയാണ്, നമ്മൾ ഉണ്ടാക്കിയ മൻഹജാണ്. ദാവത്തിൽ പ്രവാചകന്മാരുടെ മൻഹജിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ ആ നിലക്കാണ് ദാവത്തെങ്കിൽ ആ ദാവത്ത് പരാജയം സമ്മതിക്കുക തന്നെ ചെയ്യും. വതവ് മഹില്ലു, അത് നശിച്ചു പോകും. വതകൂനു സഅബന്ദിലാഫായിദ, അതിനുവേണ്ടി ഒരുപാട് ഓടി നടക്കേണ്ടി വരും, അധ്വാനം ഉണ്ടാകും. പക്ഷേ വതകൂനു സഅബന്ദിലാഫായിദ, അതെന്തായിരിക്കും? ഫായിദയില്ലാത്ത അധ്വാനമായി മാറും, ഉപകാരമില്ലാത്ത അധ്വാനമായി മാറും. വഖൈറു ദലീലിൻ അലാ ദാലിക, അതിന് ഏറ്റവും വലിയ തെളിവാണ് തിൽക്കൽ ജമാഅത്ത് അൽ മുആസിറ അല്ലതി ഇഖ്തത്തത് ലിനഫ്സിഹ മൻഹജൻ ലിദ്ദഅവ, അതിലുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സമൂഹം നിലകൊള്ളുന്ന പല സംഘങ്ങളും. അവരെന്താണ്? അല്ലതി ഇഖ്തത്തത് ലിനഫ്സിഹ മൻഹജൻ, അവർ ദഅവത്തിന് അവർ സ്വയം എന്ത് ചെയ്തു? ചില മൻഹജുകൾ പ്ലാൻ ചെയ്തു. ദാവത്തിന് വേണ്ടി അവർ സ്വയം ചില മൻഹജുകൾ സ്വീകരിക്കുകയും പ്രവാചകന്മാരുടെ മൻഹജിൽ നിന്ന് തെറ്റിക്കൊണ്ട് ചില മൻഹജുകൾ അവർ സ്വയം ഉണ്ടാക്കുകയും ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ. ജമാഅത്തു, ഇത്തരത്തിലുള്ള ചില സംഘങ്ങൾ അവർ അശ്രദ്ധരാണ്, അവർ അശ്രദ്ധ കാണിക്കുന്നു. ഇല്ലാമിൻ, അതിൽ നിന്ന് വളരെ ചുരുക്കം കൂട്ടമൊഴികെ അല്ലാത്ത അധിക ആളുകളും എന്താണ്? ജാനിബൽ അഖീല, അഖീദയുടെ ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് അവരുടെ ദാവത്ത്. അവർ അതിൽ നിന്ന് ഗഫ്ലത്തിലാണ്. അഖീദയുടെ ഭാഗം അതിൽ നിന്ന് മാറിക്കൊണ്ടാണ് അധിക സംഘങ്ങളും യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. വളരെ കുറഞ്ഞ സംഘമല്ലാത്ത അധിക സംഘങ്ങളും അഖീദക്ക് പ്രാധാന്യമല്ല. വസാറത്തു ഇലാ ഇസ്ലാഹി ഉമൂരിൻ ജാനിബിയ, മറിച്ച് അത്തരത്തിലുള്ള സംഘങ്ങളായിട്ടുള്ളത് എങ്ങനെയാണ്? ഉമൂറും ജാനിബിയ, സൈഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതിലേക്കാണ് അവരുടെ ക്ഷണം. അത് നന്നാക്കാനും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ദാവത്തുള്ളത്. അഖീദയുടെ ഭാഗം ശരിയാക്കാനോ, അത് പൂർണ്ണമായി എ ടു സെഡ് അഖീദ പഠിപ്പിക്കാനോ, അത് ദാവത്ത് നടത്താനോ പല സംഘങ്ങളും തയ്യാറാകുന്നില്ല. അധിക സംഘവും യഥാർത്ഥത്തിൽ സൈഡായിട്ടുള്ള മെയിനല്ലാത്ത അഖീദയല്ലാത്ത പല വിഷയങ്ങളുമാണ് അവർ ചർച്ച ചെയ്യുന്ന, അതിലേക്കാണ് അവർ ദാവത്ത് നടത്തുന്നത് എന്നുള്ളതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അത് വലിയൊരു തെളിവാണ് ഈ വിഷയത്തിൽ. അവര് മൻഹജുർ റുസുൽ, ദാവത്തിന്റെ വിഷയത്തിൽ പ്രവാചകന്മാരുടെ മൻഹജിൽ നിന്ന് അവർ തെറ്റിപ്പോയിട്ടുണ്ട്. അവർ അവർക്ക് തോന്നിയ രൂപത്തിൽ അവരുണ്ടാക്കിയതായ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള മൻഹജാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് പരാജയത്തിന് കാരണമാകും, അവർ പരാജയം സമ്മതിക്കുക തന്നെ ചെയ്യും. അത് ഉപകാരമില്ലാത്ത, ഫായിദയില്ലാത്ത ഒരു അധ്വാനമായി തീരും എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. എഴുതിയിട്ടുള്ള അവതാരികയിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. വല്ലാഹു തആല അഅലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.